ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും രാജ്യത്തിന്റെ വളർച്ചയെ നിർണയിക്കുന്നത് യുവാക്കളുടെ ശക്തിയും ഊർജ്ജവുമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആദായനികുതി നിയമം 2026 വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക്. ലെബനിലും ഇസ്രയേലിലും കനത്ത പ്രത്യാക്രമണം. ഗൾഫ് മേഖലയിൽ ജാഗ്രത. തപാൽ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇന്ത്യയും ഭൂട്ടാനും ഒപ്പുവച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം മറ്റന്നാൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വളർച്ചയെ നിർണയിക്കുന്നത് യുവാക്കളുടെ ശക്തിയും ഊർജ്ജവുമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 29th ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
The country's ability to and the potentiality for growth is determined by the size and the strength of its young population. And the greatest strength of Bharat today that we got the most youngest population. I appreciate the Indian Youth Parliament National Trust for this relentless service for more than 2 decades.
മുംബൈയിൽ രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64th ജൈന ദീക്ഷാ ചടങ്ങിലും ശ്രീ സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. 2 മഹാരാഷ്ട്ര സന്ദർശനത്തിനായി ഇന്ന് രാവിലെ നാഗ്പൂരിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗവർണർ ജിഷ്ണുദേവ് വർമ്മയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ആദായനികുതി നിയമം 2026 വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. നികുതി നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. നികുതി സംവിധാനത്തിലുടനീളം സുതാര്യത, ഡിജിറ്റൈസേഷൻ, ഡേറ്റ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ചട്ടക്കൂട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ പുതിയ നിയമം അനുസരിച്ച് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ മാത്രം ഓഹരി രേഖകൾ സൂക്ഷിക്കുകയും പൊതുയോഗങ്ങൾ നടത്തുകയും ലാഭവിഹിതം വിതരണം ചെയ്യുകയും വേണം. ഡിവിഡന്റ് പേയ്മെന്റുകളിൽ ശക്തമായ ആഭ്യന്തര നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കുള്ള നിയന്ത്രണങ്ങളും ചട്ടം കർശനമാക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ലെബനിൽ വ്യോമാക്രമണം ശക്തമാക്കിയപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ പുതിയ നീക്കങ്ങൾ ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം ഇസ്രയേലിന്റെ മധ്യമേഖലകളിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അപായ സൂചന മുഴങ്ങി. ജെറുസലേമിലെ പഴയ നഗരത്തിന് സമീപം മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അമേരിക്കൻ താവളങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെ ഇറാൻ ന്യായീകരിച്ചു. UAEയിലെ റസൽ ഖൈമ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ആരോപിച്ച ഇറാൻ ഈ പ്രദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭീഷണികൾക്ക് പിന്നാലെ UAE ജാഗ്രത ശക്തമാക്കി. ഇന്ത്യയുടെ പശ്ചിമ മേഖലയിൽ നിന്ന് ഇറാനെതിരെ ബോംബ് ആക്രമണം നടത്താനുള്ള സഹായം ചെയ്യാൻ ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇത്തരം അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അഭ്യർത്ഥിച്ചു. ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് രാസവളത്തിന്റെ സമയബന്ധിതമായ ലഭ്യത ഉറപ്പാക്കിയതായി രാസവള മന്ത്രാലയം. ഇതിലൂടെ വളങ്ങളുടെ ആവശ്യകതയും തദ്ദേശീയ ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം നികത്തുവാൻ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവുണ്ടായതായും യൂറിയ ഇറക്കുമതി 48.7 ലക്ഷം ടണ്ണിൽ നിന്ന് 89.3 ലക്ഷം ടണ്ണായി കുത്തനെ ഉയർന്നുവെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. തപാൽ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇന്ത്യയും ഭൂട്ടാനും ഒപ്പുവച്ചു. തപാൽ പ്രവർത്തനങ്ങൾ, സാങ്കേതിക വികസനം, ശേഷി വർദ്ധിപ്പിക്കൽ, വിജ്ഞാന കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ധാരണാപത്രത്തിന്റെ ലക്ഷ്യം. തപാലുമായി ബന്ധപ്പെട്ട് സാങ്കേതിക മേഖലയിലെ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങൾ തമ്മിൽ ധാരണയായി. ദേശീയ സുരക്ഷാ മികവ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയും സശസ്ത്ര സീമാബൽ അക്കാദമിയും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അക്കാദമിക ഗവേഷണത്തിനും അതിർത്തി കാവൽ സേനകളുടെ അടിസ്ഥാനപരമായ ആവശ്യകതകളുടെ കുറവുകൾ പരിഹരിക്കുകയുമാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. പത്രികാ സമർപ്പണത്തിന് രണ്ട് പ്രവൃത്തി ദിനം മാത്രം ബാക്കി നിൽക്കെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് തിരക്കിലാണ്. അതാത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ പകൽ 11 മുതൽ 3 മണിവരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. അടുത്ത മാസം 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ ഇവിഎം വിവിപാറ്റുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവ, കർണാടക, നാഗാലാൻഡ്, ത്രിപുര എന്നിവിടങ്ങളിലും റാൻഡമൈസേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. ഇവിഎമ്മുകളും വിവിപാറ്റുകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഇന്ന് അന്താരാഷ്ട്ര വനദിനം. വനങ്ങളും സമ്പദ്വ്യവസ്ഥയും എന്നതാണ് ഈ വർഷത്തെ വനദിനാചരണത്തിന്റെ പ്രമേയം. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിലും ജനങ്ങൾക്ക് സുസ്ഥിരമായ ഉപജീവനമാർഗം നൽകുന്നതിലും ഹരിതാഭവും സുസ്ഥിരവുമായ ഭാവിയെ പിന്തുണയ്ക്കുന്നതിലും വനങ്ങൾ വഹിക്കുന്ന പ്രധാന പങ്ക് ഈ പ്രമേയം എടുത്തുകാണിക്കുന്നു. രാജ്യത്തുടനീളം അധിനിവേശ സസ്യങ്ങളും ജീവികളും ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക ഭീഷണികൾ നേരിടുന്നതിനായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി വിദഗ്ധ സമിതി രൂപീകരിച്ചു. പ്രാദേശിക ജൈവ വൈവിധ്യം, പ്രധാന ആവാസ വ്യവസ്ഥകൾ, കൃഷി, ഭക്ഷ്യസുരക്ഷ, മനുഷ്യരുടെയും വന്യജീവികളുടെയും ആരോഗ്യം എന്നിവയ്ക്ക് അധിനിവേശ വർഗ്ഗങ്ങൾ ഗുരുതരമായ ഭീഷണിയാണെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്.
ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധിനിവേശ വർഗ്ഗങ്ങളുടെ ഏകീകൃത ദേശീയ പട്ടിക തയ്യാറാക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയതായി പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അറിയിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള വർഗ്ഗങ്ങളെ തിരിച്ചറിയുകയും മുൻഗണനാക്രമം നിശ്ചയിക്കുകയും ചെയ്യുക, ശാസ്ത്രീയമായ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ശുപാർശ ചെയ്യുക, ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കുക, ഇവയുടെ നിയന്ത്രണത്തിനും ഉന്മൂലനത്തിനുമായി ദേശീയ തലത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക എന്നിവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. കൂടാതെ മികച്ച മാതൃകകൾ രേഖപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നയരൂപീകരണത്തിനായി ഗവേഷണ പരിപാടികൾ നിർദ്ദേശിക്കുക എന്നിവയും സമിതിയുടെ ലക്ഷ്യങ്ങളാണ്. 2 വർഷമാണ് സമിതിയുടെ കാലാവധി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കും. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയിരുന്നു. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ്, തൻവി ഖന്ന, അഭയ് സിംഗ്, വീർ ചോത്രാണി എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ അനാഹത്തും തൻവിയും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ത്യൻ താരങ്ങളായ അഭയ് സിംഗ് മലേഷ്യയുടെ അമീഷൻ രാജിനെയും ചോത്രാണി മലേഷ്യയുടെ തന്നെ സഞ്ജി ജീവയെയും സെമിഫൈനലിൽ നേരിടും. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. മറ്റ് വിവിധ കുറ്റങ്ങൾക്കായി 30 വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചു. അതിനുശേഷം കൊലകുറ്റത്തിനുള്ള ജീവപര്യന്തം തടവ് ആരംഭിക്കും. പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങി നൽകുന്നതിനായി നിയമപോരാട്ടം തുടരുമെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. കേരളം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആത്മസംയമനം, സേവനം, ദാനധർമ്മം എന്നിവയുടെ പാഠങ്ങളാണ് ഈദ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. പ്രത്യാശ, ഐക്യം, അനുകമ്പ എന്നിവയുടെ ഈ അവസരത്തിൽ സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്താമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രത്യാശിച്ചു. സാഹോദര്യവും ദയയും ശക്തിപ്പെടുത്താൻ ഈദ് ആഘോഷത്തിലൂടെ സാധിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് പാഴ്സി പുതുവത്സരമായ നവറോസിന്റെ ആശംസകളും അറിയിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36°C വരെയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും രാജ്യത്തിന്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നത് യുവാക്കളുടെ ശക്തിയും ഊർജ്ജവുമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആദായ നികുതി നിയമം 2026 വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. നിയമം അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക്. ലെബനനിലും ഇസ്രയേലിനും കനത്ത പ്രത്യാക്രമണം. ഗൾഫ് മേഖലയിൽ ജാഗ്രത. തപാൽ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇന്ത്യയും ഭൂട്ടാനും ഒപ്പുവച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം മറ്റന്നാൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.